എആർഎൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കർഷകർ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷായുടെ ഉപാധി തള്ളിക്കളഞ്ഞു. ഡൽഹിയിലെ ബുറാഡിയിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന സമരവേദിയിലേക്ക് സമരം മാറ്റുകയാണെങ്കിൽ ഉടൻ ചർച്ചയാകാം എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. എന്നാൽ ബുറാഡിയിലെ സമരവേദിയിലേക്ക് മാറാൻ തയ്യാറല്ലെന്നും ഉപാധി നിശ്ചയിച്ചിട്ടുള്ള ചർച്ചകൾക്ക് താൽപര്യമില്ലെന്നുമായിരുന്നു കർഷക സംഘടനാ പ്രതിനിധികളുടെ നിലപാട്. ചർച്ച വേണം എന്നുണ്ടെങ്കിൽ സർക്കാർ പ്രതിനിധികൾ സമരവേദിയിലേക്കാണ് വരേണ്ടതെന്നും സമരസമിതിക്കാർ വ്യക്തമാക്കി. ഡൽഹി ചലോ കർഷക പ്രക്ഷോഭം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലാണ് ഉപാധി വെച്ച സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കാൻ കേന്ദ്ര സർക്കാർ ക്ഷണിച്ചത്. എന്നാൽ ബുറാഡിയിലേക്ക് ഒരിക്കലും സമരവേദി മാറ്റാൻ തയ്യാറല്ല. അതൊരു പാർക്കല്ല, തുറന്ന ജയിലാണെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. ബുറാഡിയിലേക്ക് പോകുന്നതിന് പകരം ഡൽഹിയിലേക്കുള്ള 5 പ്രവേശന കവാടങ്ങളും തടസ്സപ്പെടുത്തി സമരം ശക്തമാക്കും. 4 മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കരുതിയിട്ടുണ്ട്. ട്രാക്ടറുകൾ തങ്ങൾക്ക് താമസിക്കാനുള്ള ചെറിയ മുറികളാണെന്നും ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് സർജീത് സിംഗ് ഫൂൽ പറഞ്ഞു. അതേസമയം കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന കർഷകരോട് ബുരാഡിയിലേക്ക് സമരം മാറ്റാൻ വീണ്ടും അഭ്യർത്ഥനയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു. സമരക്കാർ അവിടേക്ക് മാറുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ സമരക്കാർക്ക് മന്ത്രിമാരുടെ ഉന്നതതല സംഘവുമായി കൂടിക്കാഴ്ച നടത്താം എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അജയ് കുമാർ ഭല്ല കർഷക സംഘടനകൾക്ക് അയച്ച കത്തിൽ പറയുന്നത്. ഡൽഹിയിലെ ശൈത്യവും കോവിഡ് പശ്ചാത്തലവും ചൂണ്ടിക്കാട്ടി കർഷകരോട് ബുരാഡി മൈതാനത്തേക്ക് നീങ്ങാനാണ് കത്തിൽ സർക്കാർ ആവശ്യപ്പെടുന്നത്. കർഷകർ പ്രധാനപ്പെട്ട 2 ദേശീയപാതകളിൽ തമ്പടിച്ചിരിക്കുന്നതിനാൽ സാധാരണ ജനജീവിതത്തെ അത് ബാധിച്ചിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന കർഷകർക്ക് പിന്തുണയുമായി സുപ്രീംകോടതിയിലെ ഒരു വിഭാഗം അഭിഭാഷകരും രംഗത്ത് വന്നു. ഡൽഹി ബാർ കൌൺസിൽ അംഗം രാജീവ് ഖോസ്ല, മുതിർന്ന അഭിഭാഷകൻ HS ഫൂൽക്ക എന്നിവരുടെ നേതൃത്വത്തിലാണ് അഭിഭാഷകർ സുപ്രീംകോടതിക്ക് പുറത്ത് സംഘടിച്ച് കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്ന് HS ഫൂൽക്ക മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിഷേധിക്കുന്ന കർഷകർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കളാണ് എന്നാരോപിക്കുന്നത് നിരുത്തരവാദപരമാണ്. സാധാരണ കർഷകരുടെ പ്രതിഷേധമാണത്. പലരും തന്റെ ഗ്രാമത്തിൽ തന്നെയുള്ളവരാണ്. ഹരിയാന സർക്കാർ കർഷകരെ നേരിട്ട രീതി തെറ്റാണ്. കർഷകരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ കർഷക പ്രക്ഷോഭം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ BJP അടിയന്തര ഉന്നതതല യോഗം ചേരുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ വസതിയിൽ നടക്കുന്ന യോഗത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ, പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ അമിത്ഷാ മുന്നോട്ടുവച്ച ഉപാധികൾ പ്രതിഷേധക്കാർ തള്ളിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് BJPയുടെ അടിയന്തര നേതൃയോഗം ചേരുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമത്തിനെതിരെ കർഷകർ പ്രക്ഷോഭം നടത്തുന്നതിനിടയിലും കർഷക നിയമത്തിന്റെ മേന്മകൾ ഏറ്റുപറഞ്ഞ് പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത്ത് പ്രഭാഷണം നടത്തി. പുതിയ കാർഷിക നിയമങ്ങൾ ഇന്ത്യയിലെ കർഷകർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. പുതിയ കാർഷിക നിയമം ഇന്ത്യൻ കർഷകർക്ക് അവസരങ്ങളുടെ വാതായനങ്ങളാണ് തുറക്കുന്നത്. മറ്റ് സർക്കാരുകൾ ഇത്രയും കാലം തമസ്കരിച്ച വർഷങ്ങളായി കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് എന്നും പ്രധാനമന്ത്രി പറയുന്നു. ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ മരണത്തിൽ അർജന്റീന പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചു. മറഡോണയുടെ നിര്യാണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് അഭിഭാഷകൻ പരാതിപ്പെട്ട പശ്ചാത്തലത്തിലാണിത്. മറഡോണയുടെ കുടുംബ ഡോക്ടറുടെ വീട്ടിലും സ്ഥാപനങ്ങളിലുമാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറഡോണയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് മനഃപൂർവ്വം വൈകിച്ചുവെന്നാണ് പ്രധാനമായും പരാതിയുള്ളത്. ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചുവെന്നാണ് കുടുംബവും അഭിഭാഷകനും ആരോപിക്കുന്നത്. മറഡോണയ്ക്ക് ശരിയായ വിധത്തിൽ ചികിത്സയും മരുന്നും ലഭ്യമാണ്. ആയിരുന്നില്ല എന്നാണ് കുടുംബം പരാതിപ്പെടുന്നത്. ഹൃദയസ്തംഭനമുണ്ടായ സമയത്ത് ആദ്യ ആംബുലൻസ് മറഡോണയുടെ വസതിയിലെത്തിച്ചേരാൻ അരമണിക്കൂറിലധികം സമയമെടുത്തുവെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. നവംബർ 25 ഹൃദയസ്തംഭനത്തെ തുടർന്നായിരുന്നു മറഡോണയുടെ അന്ത്യം. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ഈയിടെ സർജറിക്ക് വിധേയനാക്കിയിരുന്നു. പിന്നീട് നവംബർ 11 ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് വന്നു. പിന്നീട് മദ്യപാനശീലത്തിൽ നിന്ന് മുക്തനാകാനുള്ള ചികിത്സയിൽ കഴിയവെയായിരുന്നു മറഡോണയുടെ അന്ത്യം. കേരളത്തിൽ ഇന്ന് 5643 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം 5861 പേരുടെ അസുഖം ഭേദമാവുകയും ചെയ്തു. ഇന്ന് രോഗം പിടിപെട്ടവരിൽ 34 പേർ ആരോഗ്യപ്രവർത്തകരാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 300,000 പരം ആളുകൾ ഇപ്പോഴും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. കേരളത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.34 ആയി ഉയർന്നു. ഇന്ന് കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് 851, മലപ്പുറത്ത് 721, തൃശൂരിൽ 525, എറണാകുളത്ത് 512, കൊല്ലത്ത് 426, കോട്ടയത്ത് 399, പാലക്കാട് 394, ആലപ്പുഴയിൽ 381, തിരുവനന്തപുരത്ത് 370, കണ്ണൂരിൽ 277, ഇടുക്കിയിൽ 274, പത്തനംതിട്ടയിൽ 244, വയനാട്ടിൽ 147, കാസർഗോഡ് 122 കോവിഡ് ബാധിതരുടെ എണ്ണം. സംസ്ഥാനത്ത് 27 പേർ കോവിഡ് ബാധിച്ച് മരിച്ചതായും ആരോഗ്യമന്ത്രാലയം പറയുന്നു. കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ എറണാകുളം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ഇ സി ബാബുക്കുട്ടിയുടെ മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 60 വയസ്സായിരുന്നു. ഡോക്ടർ ബാബുക്കുട്ടിയുടെ നിര്യാണത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അനുശോചനം അറിയിച്ചു. വിജിലൻസ് റെയ്ഡ് വിവാദങ്ങൾക്കിടെ കെ എസ് എഫ് ഇയിൽ അടിയന്തര ആഭ്യന്തര ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചു. വിജിലൻസ് പരിശോധന നടന്ന 36 ശാഖകളിലും ഓഡിറ്റ് നടക്കും. അടിയന്തര സാഹചര്യം ഉള്ളതിനാലാണ് ഓഡിറ്റ് എന്നാണ് വിശദീകരണം. അതേസമയം കെ എസ് എഫ് ഇയിൽ നടന്ന റെയ്ഡിന് പിറകിൽ ഗൂഢാലോചനയുണ്ടെന്നും എന്താണ് സംഭവിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ ആവശ്യപ്പെട്ടു. കെ എസ് എഫ് ഇയിലെ വിജിലൻസ് പരിശോധന ഔചിത്യം പാലിക്കാതെയാണെന്ന് സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും കുറ്റപ്പെടുത്തി. പരിശോധനയിലെ വീഴ്ച സർക്കാർ അന്വേഷിക്കും. നല്ല നിലയിൽ പോകുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്ന പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവിന്റേത്. എന്തും വിളിച്ചു പറയുന്ന ബിജെപി സംസ്ഥാന പ്രസിഡന്റിന് മറുപടിയില്ല എന്നും ഡോക്ടർ തോമസ് ഐസക് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവും ബിജെപിയും ആവശ്യപ്പെട്ടിരുന്നത്. കേരളത്തിൽ ബുധനാഴ്ച അതിശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി കൈവരിച്ച പശ്ചാത്തലത്തിലാണിത്. ഈ സാഹചര്യത്തിൽ ഇടുക്കിയിൽ റെഡ് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാത്രി മുതൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് സമ്പൂർണ്ണ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 75 km വരെ വേഗതയുള്ള കാറ്റിനും അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ കടലിൽ പോയിട്ടുള്ളവർ തൊട്ടടുത്ത തീരത്തേക്ക് ഉടൻ മടങ്ങണം. തീരപ്രദേശത്തും മലയോരത്തും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. കെട്ടുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരെ ആവശ്യമാണെങ്കിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ കലക്ടർമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് നടന്ന 2 മത്സരവും സമനിലയിൽ കലാശിച്ചു. ചെന്നൈയിൻ എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ രഹിത സമനിലയിൽ തളച്ചു. അതേസമയം ജംഷഡ്പൂർ എഫ് സിയും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള മത്സരവും സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമും 2 ഗോൾ വീതമാണ് നേടിയത്. സിഡ്നി ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ 51 റൺസിന് തോറ്റു. ഇതോടെ ഓസീസിനെതിരായ 3 മത്സര ഏകദിന പരമ്പര ഇന്ത്യയ്ക്ക് നഷ്ടമാവുകയും ചെയ്തു. ആദ്യ ഏകദിനത്തിൽ ഓസീസ് ടീം 374 ഇന്ത്യ 308 റൺസെടുത്തു. രണ്ടാം ഏകദിനത്തിൽ ഇന്ന് ഓസീസ് ടീം 389 റൺസെടുത്തപ്പോൾ ഇന്ത്യ 338 റൺസ് മാത്രമാണ് സ്കോർ ചെയ്തത്. ഓസീസിനായി ഓപ്പണർ വാർണർ 83, ക്യാപ്റ്റൻ ഫിഞ്ച് 60, ലബുഷെയ്ൻ 70 റൺസെടുത്തപ്പോൾ ഗ്ലൻ മാക്സ്വെൽ 29 പന്തിൽ പുറത്താകാതെ 63 റൺസെടുത്തു. 64 പന്തിൽ 14 ബൌണ്ടറിയും 2 സിക്സറും നേടി പുറത്താകാതെ 104 റൺസെടുത്ത സ്റ്റീവ് സ്മിത്താണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യൻ നിരയിൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ് ടോപ് സ്കോറർ. 87 പന്തിൽ കോഹ്ലി 89 റൺസെടുത്തു. ലോകേഷ് രാഹുൽ 76, ശിഖർ ധവാൻ 30, ശ്രേയസ് അയ്യർ 38 റൺസാണ് സ്കോർ ചെയ്തത്. ആദ്യ 2 കളിയും ജയിച്ച ഓസീസ് ടീം പരമ്പര സ്വന്തമാക്കിയതോടെ മൂന്നാം മത്സരത്തിന്റെ ടീമിന്റെ പ്രസക്തി നഷ്ടമായിട്ടുണ്ട്. ബുധനാഴ്ചയാണ് മൂന്നാം ഏകദിന മത്സരം. കൂടാതെ 3 T20 മത്സരവും 4 ടെസ്റ്റും ഇന്ത്യ ഓസീസ് മണ്ണിൽ കളിക്കുന്നുണ്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.